Galatians chapter 6, verse 14. പതിനാലാം വാക്യം, ഗലാത്യലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം.
എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
But may it never be that I would boast except in the cross of our Lord Jesus Christ, through which the world has been crucified to me and I to the world.
പൗലോസ് തന്റെ മുഴു ജീവിതത്തിന്റെയും പ്രശംസയും ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്.
എനിക്കോ പ്രശംസിപ്പാൻ ഒരൊറ്റ സ്ഥലം.
I need to boast only in one thing, that is the cross of Jesus Christ.
ഒരു വ്യക്തിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഒരു പ്രശംസയായിട്ട് ആരെങ്കിലും കരുതുവോ?
ഒരു ഇലക്ട്രിക് ചെയർ എന്റെ പ്രശംസയാണെന്ന് ആരെങ്കിലും പറയുമോ?
ഒരു കത്തി എന്റെ പ്രശംസയാണ്,
അല്ലെങ്കിൽ ഒരു പിസ്റ്റൾ എന്റെ പ്രശംസയാണ്?
ഇല്ല, ലോകത്തിലും ആരും അങ്ങനെ സംസാരിക്കത്തില്ല.
പക്ഷെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കുരിശുമരണത്തെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്,
എനിക്കൊരൊറ്റ കാര്യത്തിലെ പ്രശംസയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലാണ്.
പൗലോസ് മറ്റു ചില കാര്യങ്ങളിൽ പ്രശംസിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് ശരിക്കും പറഞ്ഞു, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും.
വീണ്ടും പറഞ്ഞു, നിങ്ങളാണ് എന്റെ പ്രശംസ.
പക്ഷെ എല്ലാ പ്രശംസയും ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. ബാക്കി എല്ലാ പ്രശംസയും ബാക്കി എല്ലാ ബോസ്റ്റിങ്ങും ഒരൊറ്റ കാര്യത്തിലാണ് പൗലോസ് കാണുന്നത്,
ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
എന്തുകൊണ്ടാണ് പൗലോസ് ഈ കുരിശിൽ മാത്രം പ്രശംസിപ്പാൻ കാരണം? അതിന്റെ ഒരു കാരണം ഇതാണ്, ബാക്കി എല്ലാ പ്രശംസകളും ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന പ്രശംസയാ.
ഓരോ ദിവസവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുവർണ്ണത്തെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്,
എനിക്ക് പ്രശംസിപ്പാനായിട്ട് മറ്റൊന്നിലും പ്രശംസിപ്പാനായിട്ടില്ല.
പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്.
നമ്മൾ വേണമെങ്കിൽ വാക്യം വായിച്ചു, യിർമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, ജെറമയ ചാപ്റ്റർ 9:23-24. യിർമ്യാവ് 9:23-24.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിനാൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്.
യിർമ്യാവ് എത്രത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണത് എഴുതുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം, അതിന്റെ 24-ാം വാക്യം, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. ഐ ആം ദ ലോർഡ് ഹു എക്സർസൈസസ് ലവിംഗ് കൈൻഡ്നസ് ജസ്റ്റിസ് ആൻഡ് റൈറ്റസ്നസ് ഓൺ ഏർത്ത്.
നിങ്ങൾക്കറിയാമോ, ലവിംഗ് കൈൻഡ്നസ്സും ജസ്റ്റിസും റൈറ്റസ്നസ്സും ഒരൊറ്റ പോയിന്റിലേക്കാണ് നമ്മൾ കാണുന്നത്. എവിടെ എന്നറിയാമോ?
ഓൺ ദ ക്രോസ്.
യിർമ്യാവ് എത്ര അധികം ഇത് ആത്മാവിൽ മനസ്സിലാക്കിയത് എനിക്ക് അറിയത്തില്ല. പക്ഷെ യിർമ്യാവ് ഉള്ള വെളിപ്പാടിൽ എഴുതി, ബാക്കി എല്ലാ പ്രശംസകളും അവസാനിക്കുന്ന ഒരൊറ്റ കാര്യം ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്.
വൈസ് മാൻ ഷുഡ് നോട്ട് ബോസ്റ്റ് ഇൻ ഹിസ് വിസ്ഡം.
കാരണം എന്താ? കർത്താവ് പറഞ്ഞു 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തില്,
ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും.
യെസ്,
ചോരങ്ങളെ എല്ലാവരും പ്രശംസിക്കുന്നവരാണ്, നമ്മളൊക്കെ പ്രശംസയുള്ള ആൾക്കാരാണ്.
നമ്മുടെ എല്ലാ പ്രശംസകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രശംസിക്കുന്ന അറിയാവോ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് പ്രശംസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഗീതജ്ഞൻ, എ മ്യൂസീഷ്യൻ, ഹി വിൽ ബോസ്റ്റ് ഇൻ ഹിസ് മ്യൂസിക്. വൈ? ബിക്കോസ് കമ്പയർഡ് ടു ഓൾ അതേഴ്സ് ഹി ഈസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മുടെ പ്രശംസ. മെയ്വെതർ എന്നൊരു മനുഷ്യൻ, അദ്ദേഹമാണ് ബോക്സിംഗ് ചാമ്പ്യൻ അല്ലെ? റീസെന്റ് ഒരു ബോക്സിംഗ് മത്സരം WWF ആണോ സംതിങ് ലൈക്ക്. അദ്ദേഹമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം. ഫ്ലോയിഡ് മെയ്വെതർ US കാരനാണ്. അദ്ദേഹത്തിന്റെ പ്രശംസയുണ്ട്. എന്താ പ്രശംസ? അദ്ദേഹത്തിന്റെ പ്രശംസ അദ്ദേഹത്തിന്റെ മസിലിലാണ്, അദ്ദേഹത്തിന്റെ ബലത്തിൽ അദ്ദേഹം പ്രശംസിക്കുന്നു. കാരണം എന്താ? കമ്പയർഡ് ടു ഓൾ അതേഴ്സ്, ബാക്കിയുള്ള എല്ലാവരെയും ഇടിച്ച് പഞ്ചറാക്കി അദ്ദേഹം പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ, ഐ ആം ദി മോസ്റ്റ് പവർഫുൾ മാൻ ഓൺ ദി എർത്ത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താണ് ആൾക്കാർ പ്രശംസിക്കുന്നത്. അടുത്ത റിച്ചസ്, ബിൽ ഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും ധനമുള്ള മനുഷ്യൻ. അദ്ദേഹം കമ്പയർ ചെയ്യാണ്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വിപ്രോയുമായിട്ട്, മിച്ചലുമായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓർ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അപ്പോൾ എല്ലാ പ്രശംസയും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നോക്കിയിട്ടാണ്. പക്ഷേ അവർക്കെല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ് എല്ലാ പ്രശംസയും അവസാനിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തൊരു വാക്യമുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 22 വാക്യം. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു വാക്യം, ഒരു ദൈവദാസൻ അത് പറഞ്ഞു കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ചിന്ത വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 വാക്യം.
മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവി, അവനെ എന്തുവില മതിപ്പാനുള്ളൂ.
സ്റ്റോപ്പ് റിഗാർഡിംഗ് മാൻ ഹൂസ് ബ്രത്ത് ഓഫ് ലൈഫ് ഈസ് ഇൻ ഹിസ് നോസ്ട്രിൽസ് ഫോർ വൈ ഷുഡ് ഹി ബി എസ്റ്റീംഡ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നോസ് ഫുൾ ഓഫ് ബ്രീത്ത്, മൂക്കിലുള്ള ഒരൊറ്റ ശ്വാസം മാത്രമായ ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, ഇതകത്തു നിന്നത് പുറത്തേക്ക് വരുമ്പോൾ അത് വിഷമായി തീരുകയാണ്, കാർബൺ ഡയോക്സൈഡ്. പുറത്തേക്ക് വരുന്ന ഒരു ശ്വാസം പോലും കൊണ്ടവന് പ്രയോജനമില്ല. ഈ അകത്തേക്ക് പോകുന്ന ഒരു ശ്വാസം, നോസ് ഫുൾ ഓഫ് ബ്രത്ത്, ഒരു മനുഷ്യൻ അത്രയുള്ളെന്ന ദൈവവചനം പറയുന്നത്. സ്റ്റോപ്പ് റിഗാർഡിംഗ് മാൻ, ഇത്രയുള്ളൊരു മനുഷ്യൻ, ഒരു ഒരു ശ്വാസം. എത്രയുണ്ട് ആ ശ്വാസം? ഒരു മൂക്കിൽ ഒതുങ്ങുന്ന ഒരു ശ്വാസം, അത്രയുള്ള മനുഷ്യൻ. അതുകൊണ്ട് അവനെ, സ്റ്റോപ്പ് റിഗാർഡിംഗ് മാൻ, അവനെ വിലമതിക്കരുത്, അവനെ വിലമതിക്കരുത്. ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ എല്ലാ പ്രശംസയും അവസാനിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്രശംസിപ്പാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് തന്നെ പറഞ്ഞു, ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. ഓക്കെ, നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു പക്ഷെ ഇന്ന് ഫ്ലോയിഡ് മെയ്വെതറിൽ പ്രശംസിക്കത്തില്ല, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിൽ നമ്മൾ പ്രശംസിക്കത്തില്ല, ഒരു ഫിലിം സ്റ്റാറിലും ഒരു പക്ഷെ നമ്മൾ പ്രശംസിക്കത്തില്ല. പക്ഷേ നമ്മൾ ആത്മീയരായ ആൾക്കാരിൽ ഒരു പക്ഷെ പ്രശംസിക്കാനായിട്ട് ആരംഭിക്കും. പൗലോസ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. കേഫാവാര്, അപ്പല്ലോസാര്, പൗലോസാര്, ഇത് പറയുമ്പോൾ ഓർക്കണം, ഏറ്റവും അധികം വെളിപ്പാട് കിട്ടി തിരുവചനത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യൻ പറയാണ് പൗലോസാര്. ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട പത്രോസ്, ജ്ഞാനിയായ അപ്പല്ലോസ്, അന്നത്തെ ആത്മീയഗോളത്തിലെ ഏറ്റവും വലിയ ഹീറോസ് പോൾ, അപ്പല്ലോസ്, സീഫാസ്. പൗലോസ് പറയാണ് അവരിൽ പോലും പ്രശംസിച്ചു പോകരുത്, ഒരു മനുഷ്യരിലും പ്രശംസിക്കരുത്. കാരണം ആ മനുഷ്യരും നോസ് ഫുൾ ഓഫ് ബ്രീത്ത്, അവരും മൂക്കിൽ ശ്വാസമുള്ള ഒരൊറ്റ ശ്വാസം മാത്രമായ മനുഷ്യർ മാത്രമാ. അതുകൊണ്ട് ഡോണ്ട് ബോസ്റ്റ് ഇൻ സ്പിരിച്വൽ പീപ്പിൾ. പൗലോസ് പറയാണ് മികച്ച പ്രശംസയുള്ളൂ. അത് മനസ്സിലാക്കിയ പാട്ടുകാരൻ എനിക്ക് ഐസക് വാട്സ് ആണോ എനിക്ക് തോന്നി, പ്രശംസയൊന്ന് മാത്രമേ
ക്രിസ്തുവേശുവിൻ ക്രൂശ് തന്നെ. ഐ വിൽ ബോസ്റ്റ് ഓൺലി ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് ഒറ്റ സ്ഥലം മാത്രമേ പ്രശംസിക്കാനുള്ളൂ, അതെന്റെ കർത്താവിന്റെ കുരിശുമരണത്തിലാണ്. ഇനി ഒരു വേറൊരു പ്രശംസയുണ്ട് റോമൻസ് 2-ൽ, അതെന്താണെന്നറിയാമോ? ദൈവത്തിൽ പ്രശംസിക്കുന്നു. ആ ഓക്കെ, റോമൻസ് 2 എടുത്തു, റോമൻസ് 2 അതിന്റെ 17-18, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 17 and 18.
നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ പ്രശംസിച്ചു
മതി. ഇംഗ്ലീഷിൽ, ബട്ട് ഇഫ് യു ബെയർ ദ നെയിം ജൂ ആൻഡ് റിലൈ അപ്പോൺ ദ ലോ ആൻഡ് ബോസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ പ്രശംസിക്കാമോ? പക്ഷേ ഇവിടെ യഹൂദൻ ദൈവത്തിൽ പ്രശംസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതിന്റെ കൃത്യം പിക്ചർ കർത്താവ് യേശുക്രിസ്തു ഒരു ഉപമയിലൂടെ വരച്ചു കാട്ടി. എന്താണത്? രണ്ടുപേർ പ്രാർത്ഥിപ്പാൻ പോയി. ഒരു മനുഷ്യൻ പരീശൻ, മറ്റൊരു മനുഷ്യൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ ഞാൻ നിനക്ക് കൃത്യമായി 10,000 തരുന്നു, ദശാംശം തരുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. പിന്നെ ഈ ചുങ്കക്കാരനെ പോലെയല്ല, അതായിരുന്നു അവന്റെ ദൈവത്തിലുള്ള പ്രശംസ. കമ്പയറിംഗ്, ഹീ ഈസ് കമ്പയറിംഗ് വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതായിരുന്നു യഹൂദിനെ പറ്റിപ്പോയത്. അവൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഹീ ഈസ് ബെറ്റർ. കാരണം എന്താ? എനിക്ക് ന്യായപ്രമാണമുണ്ട്. അതുകൊണ്ട് പറയാണ് ന്യായപ്രമാണത്തിൽ പ്രശംസ, ദൈവത്തിലുള്ള പ്രശംസ, ദൈവാലയത്തിലുള്ള പ്രശംസ. ബോസ്റ്റിംഗ് ഇൻ ഗോഡ്, ബോസ്റ്റിംഗ് ഇൻ ദ ലോ, ബോസ്റ്റിംഗ് ഇൻ ദ ടെമ്പിൾ, ബോസ്റ്റിംഗ് ഇൻ ദ സാക്രിഫൈസസ്, ബോസ്റ്റിംഗ് ഇൻ ദ ഹെറിറ്റേജ്. ഒത്തിരി പ്രശംസ, പക്ഷേ ആ പ്രശംസയും വ്യർത്ഥമാ. കാരണം അതും കമ്പയർ ചെയ്തിട്ടുള്ള പ്രശംസയാ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സ്പിരിച്വൽ ആണെന്ന് ചിന്തിക്കുന്ന പ്രശംസ, അതും ആ പ്രശംസയും അവസാനിക്കും, ആ പ്രശംസയും അവസാനിക്കും. ഞാൻ പറഞ്ഞ എല്ലാ പ്രശംസകളും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത. എന്നാൽ യഥാർത്ഥ പ്രശംസ ദൈവത്തിൽ നിന്നാ വരുന്നേ, ദൈവത്തിൽ നിന്നാ വരുന്നേ. കാരണം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അവന്റെ പ്രശംസ അവൻ തന്നിൽ തന്നെ അടക്കി വെക്കുമെന്ന വചനം പറയുന്നേ. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അവനവനെ പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നോ ഫ്ലഷ് ഷാൽ ബോസ്റ്റ് എന്ന വചനം പറയുന്നേ. ഒരു ജഡത്തിന് പോലും പ്രശംസിപ്പാനായിട്ട് കഴിയാത്ത വിധത്തിൽ ദൈവം ചിലത് ചെയ്തെടുത്തു. അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നേ. എന്താ അത്? തുടക്കം മുതൽ പറയാം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് മാൻ? എന്തായിരുന്നു മനുഷ്യന്റെ പൊസിഷൻ എന്നറിയോ? സങ്കീർത്തനം, സാംസ് അതിന്റെ ചാപ്റ്റർ 8:4, 8-ാം സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങൾ വായിക്കാൻ.
മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു.
വീണ്ടും,
ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ.
ശ്രദ്ധിക്കണേ, മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, പിന്നെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ക്രൗൺഡ് ഹിം വിത്ത് ഗ്ലോറി ആൻഡ് മാജസ്റ്റി. ഇതായിരുന്നു ആദിമ മനുഷ്യന്റെ, നിഷ്കളങ്കനായിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും സ്റ്റാറ്റസ്. അതായിരുന്നു എന്താണ്? ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ, തേജസ്സും ബഹുമാനവും അണിഞ്ഞിരിക്കുക. പിന്നെ അടുത്തത് എന്താണ്? സകലത്തെയും, ഹി യു മേക്ക് ഹിം ടു റൂൾ
over the works of your hands. ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചോ അതിനെ മുഴുവൻ റൂൾ ചെയ്യുന്ന മനുഷ്യൻ. എന്തിനെയൊക്കെയാണ്? ബേർഡ്സ്, ആനിമൽസ്, ഫിഷ്, വാട്ട് എവർ പാസസ് ത്രൂ ദ പാസ് ഓഫ് ദ സീ. ഇതായിരുന്നു മനുഷ്യന്റെ പൊസിഷൻ. അവൻ അധിപതിയാണ്, റൂളിംഗ് മാൻ. രണ്ടാമത്തെ കാര്യം, ക്രൗൺഡ് ഹിം വിത്ത് ഓണർ ആൻഡ് ഗ്ലോറി, ബഹുമാനവും തേജസ്സും അണിഞ്ഞ മനുഷ്യൻ. ഇനി അത് മാത്രമാണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. നിങ്ങൾ ആരുടെ കൂടെ, നമ്മൾ ചിലത്തെ കുറിച്ചൊക്കെ പറയും, സിദ്ധരാമയ്യയുടെ ഓഫീസിൽ പോലും ചോദിക്കാതെ കയറി ചെല്ലാൻ പറ്റും, അത്ര പവർഫുൾ ആണ് പുള്ളി. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് അത്താഴം ഒരുമിച്ചുണ്ടെന്ന ആളാണ്, അത്ര പവർഫുൾ ആണ്. സഹോദരങ്ങളെ, സർവ ശക്തനായ, സർവജ്ഞാനിയായ, പരിശുദ്ധനായ ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ്, ഇതായിരുന്നു ആദമിന്റെ ഹൗവയുടെ ഏറ്റവും വലിയ പ്രിവിലേജ്. അവരാരുടെ മൂവ് ഇത്? ദൈവത്തിന്റെ കൂടെ. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ സില്ലി തിങ്, ചെറിയ കാര്യമാണെന്ന് കരുതരുത്. ഇവിടുത്തെ മുഖ്യമന്ത്രി ജസ്റ്റ് ഒന്ന്, മുഖ്യമന്ത്രി ഉണ്ട്, ഇവിടുത്തെ എം എൽ എ ഒന്ന് നമ്മളെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വൈകിട്ട് വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചെല്ലും നമ്മൾ. പിന്നെ 10 പേരോട് പറയുകയും ചെയ്യും, എം എൽ എ വിളിച്ചു കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ്, ആരാ ദൈവം? Almighty God, സർവജ്ഞാനിയായ ദൈവം, ഓൾ വൈസ് ഗോഡ്, സർവശക്തനായ ദൈവം. ഒരിക്കലും സഹോദരി കണ്ട ഒരു ദർശനം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ ഒരു ചെറിയൊരു ഒരു ഒരു നട്ട്, കാഷ്യൂ നട്ട് പോലെ ഒരു ചെറിയൊരു നട്ട്. അപ്പം ആ സഹോദരി ചോദിച്ചു, കർത്താവേ, കർത്താവിന്റെ കയ്യിൽ കാണുന്ന ഈ ചെറിയ കാഷ്യൂ നട്ട് പോലെ ഇരിക്കുന്ന ഈ സാധനം എന്താ? കർത്താവ് പറഞ്ഞു, എന്റെ മുഴുവൻ സൃഷ്ടിയുമാണ് ഈ കാണുന്ന ചെറിയ നട്ട്. സകലത്തെയും തന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. Underneath are the everlasting arms. സർവത്തെയും തന്റെ കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ് മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കൂടെ ഈവനിങ് വാക്ക്. What a privileged position. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർന്നു. എന്തൊക്കെ നഷ്ടമായെന്നറിയാമോ? കൂട്ടായ്മ നഷ്ടമായി, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. തേജസ് നഷ്ടമായി. അതുകൊണ്ട് മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ സ്വരം കേട്ട് ഭയപ്പെട്ട് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുക. We are naked, so we cannot come before you. തേജസ് പോയി. The Lord their glory and honor. അതുമാത്രമല്ല, ഫിസിക്കലി വീക്കായി. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും, നീ അധ്വാനിക്കും. സ്ത്രീകളോട് പറഞ്ഞു, നീ വേദനയോടെ പ്രസവിക്കും. മനുഷ്യൻ വീക്കായി. അതിനെക്കുറിച്ച് തിരുവചനം പറയുന്ന ഇതാണ്, ഒന്നവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, ആത്മാവ് മരിച്ചുപോയി, കൂട്ടായ്മ പോയി ദൈവത്തോട്. കാരണം ആത്മാവാണ് ഗോഡ് കോൺഷ്യസ് ആയിട്ടുള്ളത്, അതുപോയി. രണ്ടാമത് അവന്റെ സോൾ പെർവേർട്ടഡ് ആയി പോയി, അതാണ് സെൽഫ് കോൺഷ്യസ്, താൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്. സോൾ, രണ്ട് വാക്യം വായിച്ചു നമുക്ക് കുറച്ചും കൂടെ. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം അതിന്റെ 18 വരെ വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:18-19.
അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴിപ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു.
ഹൃദയകാഠിന്യം നിമിത്തം അവന്റെ ഹൃദയം കഠിനമായി പോയി. ദൈവത്തിൽ നഗ്നത പോയപ്പോൾ ഹൃദയം കഠിനമായി. പിന്നെന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ് അന്ധബുദ്ധിയായി. Ignorant, he became ignorant. They, having become callous, tharambichu poi, given themselves over to sensuality for the practice of every kind of impurity with greediness. Ellarkum kayri avante ullile, avante ullile sakkaladum kayri. Hrudayam kadinamayi, tharambichu poi, sensuality kayri, moshamaya karyangal ellam avante ullile kayri. Perverted in the mind. ഇനി അത് മാത്രമല്ല, അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ഇവൻ നേരെ ചാടി ശത്രുവാളത്തിൽ പോയി. എഫേസ്യ ലേഖനം തന്നെ അതിന്റെ രണ്ടാം അധ്യായം രണ്ടാം വാക്യം, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ദൈവത്തെ അനുസരിക്കേണ്ടവൻ ഇപ്പൊ പിശാചിനെ അനുസരിക്കുക. ഓ വാട്ട് എ പിറ്റി. അപ്പന്റെ ശബ്ദം കേട്ട് നടക്കുന്നവൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പന്റെ അപ്പനോട് വൈരാഗ്യമുള്ളവന്റെ വീട്ടിൽ ചെന്ന് അടിമ വേല ചെയ്യുക എങ്ങനെയായിരിക്കും അവൻ ചെയ്യിക്കുന്നത്? അപ്പനോടുള്ള സർവദേഷ്യവും ഈ മകനോട് തീർക്കും. അതാ പിശാച് അത്രമാത്രം പ്ലാനുകൾ ഡിവൈസ് ചെയ്തത്. Do you know that? എവിടുന്നാ വീണതെന്ന് തിരിച്ചറിയണം. എവിടുന്നാ വീണ, ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അതിന്റെ ആ യഥാർത്ഥമായ നിലയിൽ മുന്നോട്ട് പോകത്തില്ല. ഈ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാമല്ലേ, ഞങ്ങൾ ആരായിരുന്നു അറിയാവോ? ആരായിരുന്നു? പുരാതന അതിപുരാതന കുടുംബം. പിന്നെ പിന്നെന്തായിരുന്നു? വയനാട്ടിൽ 200 ഏക്കർ തോട്ടം. പിന്നെ എന്റെ വല്യപ്പന്റെ അപ്പൂപ്പൻ ഹൈറേഞ്ചിൽ ഏലക്കാട്. പിന്നെ വേറെന്നുണ്ടായിരുന്നു? 4 ബിഷപ്പുമാര്, 25 അച്ഛന്മാര്. ഇങ്ങനെ പറഞ്ഞു പോവാ. അവസാന ചോദ്യം, ഇപ്പൊ എന്നാ ഉണ്ട്? ഒന്നുമില്ല. ഇപ്പൊ എന്നാ ഉണ്ട്? ഇപ്പൊ ഒന്നുമില്ല. ഇതാ മനുഷ്യനെ പറ്റിയേ. തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നവനായിട്ട് സകലത്തെയും വാഴുന്നവനായിട്ട് സകല അധികാരങ്ങളും ഉള്ളവനായിട്ട് സകല മൃഗങ്ങൾക്കും പേരിടുവാൻ തക്കവണ്ണം ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനായിട്ട് ജീവിച്ച മനുഷ്യൻ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചെറിയ വാക്യത്തിൽ, നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, നഗ്നൻ, കുരുടൻ. വസ്ത്രം പോലുമില്ല അവന്. അവന്റെ തേജസ് പോയി. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അവന്റെ തേജസ് പോയി, അവന്റെ ആരോഗ്യം പോയി, അവന്റെ ജ്ഞാനം പോയി, അവന് സകലവും നഷ്ടപ്പെട്ടു. ഇതാ മനുഷ്യന്റെ അവസ്ഥ, ഇന്നത്തെ മനുഷ്യന്റെ കണ്ടീഷൻ അതാ. അത് മാത്രമല്ല, ഇപ്പൊ ജീവിക്കുന്ന ശത്രുപാളയത്തിലാ. ആകാശത്തിലെ അധികാരത്തെ അനുസരിച്ച് നടക്കുക. ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ പിശാച്. ഇപ്പോൾ പിശാചിനെ അനുസരിച്ച് പിശാചിന്റെ ഇഷ്ടം ചെയ്ത് അത് തിരിച്ചറിയാതെ നടക്കുന്ന മനുഷ്യൻ കുരുടൻ. അവൻ അറിയത്തില്ല അവൻ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. ദരിദ്രൻ, അവന്റെ ആത്മീയ സമ്പത്ത് മുഴുവൻ നഷ്ടമായി. നിർഭാഗ്യൻ, ഹി ഈസ് റച്ചഡ്. ഇതാ പൗലോസ് പറയുന്നു. ഇവിടെ മുതലും തിരിച്ചറിയുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മുതൽ നാം തിരിച്ചറിയണം. അത് മാത്രമല്ല, ഏറ്റവും അവസാനം ദൈവത്തോടുള്ള ശത്രുത്വത്തിലായി തീർന്നു. പക്ഷേ നിങ്ങൾ റോമലേഖനം അതിന്റെ 5-ാം അധ്യായം, Romans 5 അതിന്റെ 10-ാം വാക്യം,
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ
മതി. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ശത്രുവായി പോയി. ഒരു വാക്യം ശത്രുവിനെ കുറിച്ച് പറയുന്നത് യാക്കോബ്സിലേക്ക് എന്താണെന്നറിയാമോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിന്റെ സ്നേഹിതനായിട്ട് മാറി, ദൈവത്തിന്റെ ശത്രുവായി മാറി. പിന്നെ ഇവൻ എന്തുമാത്രമേ ഉള്ളെന്നറിയാവോ? ഒറ്റ കാര്യം മാത്രമേ ഇവനുള്ളൂ. എന്താണെന്നറിയാമോ? റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, അതാണ് അവന് അവന്റെ ഓഹരിയും അവകാശവും ഒരൊറ്റ കാര്യം മാത്രമായി. Romans 1:18.
അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു.
ആ, ശ്രദ്ധിച്ചേ. The wrath of God is revealed from heaven against all ungodliness and unrighteousness. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്തിനെതിരെയാണ്? Against ungodliness and unrighteousness. അനീതിക്കും അഭക്തിക്കും നേരെ. സ്വരങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം എന്നറിയോ? ദൈവം സ്നേഹം മാത്രമാണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഇന്ന് ലോകത്തിലുള്ളൂ. അത് ഒരു വശമാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ ദൈവം ഒരു വശം മാത്രമുള്ള ഒരു ദൈവമല്ല. നിർഗുണ പരബ്രഹ്മമല്ല അവൻ. ഫീലിംഗ്സ് ഇല്ലാതെ എന്തേലും സംഭവിക്കട്ടെ, ആ അവൻ അവനെ അടിച്ചു, ഇവൻ അവനെ അടിച്ചു, അടിക്കട്ടെ. അവൻ നിർഗുണ പരബ്രഹ്മമല്ല അവൻ. അവന് ഫീലിംഗ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവൻ സൃഷ്ടിച്ച മനുഷ്യനും ഫീലിംഗ്സ് ഉള്ളത്. ഫീലിംഗ്സ് എന്നുള്ള വാക്ക് ഇപ്പം മോശമായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. വികാരങ്ങൾ. നമ്മുടെ ദൈവത്തിന് കോപമുണ്ടെന്ന്. How if you believe that? ദൈവം കോപിക്കോ? ദൈവം ദിവസം പ്രതി കോപിക്കുന്നാ പറഞ്ഞേ. എന്തുകൊണ്ടാണ് ദൈവം ദിവസം പ്രതി കോപിക്കുന്നേ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന്റെ അഭക്തി അനീതി. അത് കാണുമ്പോ എങ്ങനെ കോപിക്കാതിരിക്കും? യേശുവിൽ നമ്മളത് കാണുന്നുണ്ട്. ഒരിക്കല് കൈ വരണ്ട ഒരു മനുഷ്യനെ ശബ്ദത്തിൽ സൗഖ്യമാക്കാൻ വേണ്ടി മുന്നോട്ട് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ശബ്ദത്തിൽ സൗഖ്യമാക്കരുത്, വേറെ ഏതെങ്കിലും സൗഖ്യമാക്കിക്കോ. എഴുതിയിരിക്കുകയാണ്, അവൻ കോപത്തോടെ അവരെ നോക്കി. എന്തേ കോപം എന്ന് പറഞ്ഞാൽ? എന്താ കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല വികാരമാണ്. പക്ഷേ നമ്മുടെ കോപം തെറ്റായത് കൊണ്ട് നമുക്ക് ഈ കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമായി പോകുന്നേ. കോപം നല്ലൊരു വികാരമാ, കോപം വേണം. ദൈവം കോപിക്കുക, എന്താ കോപിക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? അനീതി കണ്ടിട്ട്. കായനും ഹാബേലും, ഹാബേലിന്റെ കൊലപാതകം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവം നിർഗുണ പരബ്രഹ്മം മിണ്ടാതെ കണ്ണടച്ചിരിക്കുകയാണ്? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കോപമുണ്ട്. കാരണം ഹീസ് എ റൈച്ചസ് ഗോഡ്, ഹീസ് എ ഗോഡ് ഓഫ് ജസ്റ്റിസ്. ഇനി കോപം മാത്രമല്ല അവനുള്ള. ബൈബിളിൽ ഏറ്റവും സങ്കടകരമായൊരു വാക്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഏറ്റവും അത് വായിച്ചാൽ നമ്മുടെ കണ്ണു നിറയും. വായിക്കാം അതിന്റെ ഉൽപ്പത്തി പുസ്തകം 6:5-6
ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപകരണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു, അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി.
ആ, ശ്രദ്ധിച്ചേ. എവരി ഇന്റന്റ് ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് വാസ് ഓൺലി ഈവിൾ കണ്ടിന്യൂലി. മനുഷ്യന്റെ ചിന്തകള് എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടെന്നാ പറഞ്ഞു. വല്ലപ്പോഴും അല്ല, പിന്നെന്താ? എല്ലായ്പ്പോഴും ദോഷമുള്ള. ഒരു തലമുറയെ നോക്കിയിട്ട് ദൈവം, സ്വർഗത്തിൽ താഴേക്ക് നോക്കിയിട്ട് ദൈവം പറയാണ്, അവന്റെ ചിന്തകൾ, ഹിസ് തോട്ട്സ്, എവരി ഇന്റൻഷൻസ് ഓഫ് ഹിസ് ഹാർട്ട് ഈസ് കണ്ടിന്യൂലി ഈവിൾ. എല്ലായ്പ്പോഴും ദോഷമുള്ള ചിന്തകൾ. അത് കണ്ടിട്ട് എഴുതിയിരിക്കുകയാണ്, എന്താണ്? അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. കണ്ടോ, ഒരു വശത്ത് അവന് അനീതി കാണുമ്പോൾ കോപമുണ്ട്, മറുവശത്ത് അവന് ദുഃഖവുമുണ്ട്. താൻ സൃഷ്ടിച്ച മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തകർക്കുന്ന കാണുമ്പോൾ അവന്റെ ഹൃദയത്തിന് വേദനയുണ്ട്. നമ്മൾ ദൈവത്തെ ഒന്ന് കാണണം അങ്ങനെ. ഹി ഈസ് എ ഹോളി ഗോഡ്, ഹി ഈസ് എ ഗോഡ് ഓഫ് ജസ്റ്റിസ്, ആൻഡ് ഹി ഈസ് എ ഗോഡ് ഓഫ് ലവ്. ഇതിൽ ഏതെങ്കിലും ഫേസ് കാണാതെ പോയാൽ നമ്മുടെ ബാലൻസ് പോവും. അപ്പോഴേ നമ്മൾ യഥാർത്ഥ സുവിശേഷം തിരിച്ചറിയത്തുള്ളൂ. മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുകയാ. ദൈവത്തിന്റെ കോപം, ഹീസ് എ ഗോഡ്, ഹീസ് എ ഹോളി ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരാൾ ഒരു ബേക്കറിൽ നിന്ന് ഒരു ബ്രെഡ് മോഷ്ടിച്ചു, പിടിച്ചാൽ എന്തുമാത്രം ശിക്ഷ കിട്ടും? ഒരു ദിവസം വേണമെങ്കിൽ അവനെ ജയിലിൽ പിടിച്ചിട്ട് പറയും, പൊക്കോട ഈ മേളി മോഷ്ടിക്കരുത്. അവൻ ഒരു കുറെ സ്വർണം എടുത്തോണ്ട് പോയാലോ, കുറച്ചും കൂടെ ശിക്ഷ കൂടും. മേ ബി ഒരു മാസമെങ്കിലും അവനെ ചിലപ്പോൾ തടവിലിടുമായിരിക്കാം. അപ്പോൾ ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാഠിന്യം അനുസരിച്ചാണ് ശിക്ഷ. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ആദം ഒരൊറ്റ തെറ്റേ ചെയ്തുള്ളൂ. എന്താ സംഭവിച്ചേ? ഒരൊറ്റ തെറ്റ്. തോട്ടത്തിലെ നടുക്ക് നിൽക്കുന്ന നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ആ ഫലം തിന്നു. ഒത്തിരി പേര് പറഞ്ഞതിനറിയോ, ഈ ആദവും ഔവയൊക്കെ ചുമ്മാ കഥയാണ്. മതനേതാക്കന്മാര് പോലും അങ്ങനെ പറഞ്ഞു, ഇത് വെറും കഥയാ സഹോദരങ്ങൾ, ഇത് കഥയല്ല, ഇത് സംഭവമാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സൃഷ്ടിച്ചവനവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരുമെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആദവും ഹവയും മിത്തല്ല, യഥാർത്ഥ ആൾക്കാരാ. റോമാലയം നിങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ വീണ്ടും കാണാൻ പറ്റും. റോമൻസ് 5 ആദവും യേശുവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ആഡം, സെക്കൻഡ് ആഡം, ഫസ്റ്റ് ആഡം, ലാസ്റ്റ് ആഡം. ഒരു തെറ്റ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സൃഷ്ടാവിനെ ട്രസ്റ്റ് ചെയ്യാതെ റെബല്യൻ. ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആരാ ആദ്യം പാപം ചെയ്തേ? ആരാ? വാട്ട് അബൌട്ട് ദ സൺഡേ സ്കൂൾ ചിൽഡ്രൻ? ആരാദ്യം പാപം ചെയ്തേ? ആരാ? ആരാ? നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്, പിള്ളേർക്ക് പേടി അവരെ കൊടുക്കാനാണ് ചോദിച്ചത്. സീ, നമ്മൾ കാണുന്നത് ഹൗവ എന്ത് ചെയ്തു, പഴം പറിച്ചു, ഹൗവ തിന്നു, ആദവിനും കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അറിയോ, ആദം പാവം ഒന്നും അറിഞ്ഞില്ല, ഒരു പഴം കിട്ടിയപ്പോ ശാപ്പിട്ടു. അല്ല സഹോദരങ്ങളെ, ഹി വാസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ആദമായിരുന്നു റെസ്പോൺസിബിൾ പേഴ്സൺ. അവൻ കഴിച്ചത് ഹൗവ വഞ്ചിക്കപ്പെട്ടു, പക്ഷെ ആദം കഴിച്ചത് വിൽഫുൾ റെബല്യൻ, അറിഞ്ഞുകൊണ്ട് കഴിച്ചതാ. കാരണം ഹൗവയല്ല റെസ്പോൺസിബിൾ പേഴ്സൺ, ആദമിനെയാ ദൈവം എല്ലാം ഏൽപ്പിച്ചത്. ആദം ഈസ് റെസ്പോൺസിബിൾ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, ഇവിടെയിരിക്കുന്ന സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നം ദൈവം നിങ്ങളോട് ചോദിക്കുന്നേ. യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഇൻ യുവർ ഫാമിലി. ചില സഹോദരന്മാരല്ല, സഹോദരിമാരെ വിടുക, എടി നീ പറയടി, നീ പറ. കടക്കാരൻ വരിക, അന്നേരം ഞാൻ ഇവിടെ ഇരിക്കും, നീ പറ. നോ, യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ വേണം സമാധാനം ഉണ്ടാക്കാൻ, നിങ്ങൾ വേണം തീരുമാനം പറയാൻ, നിങ്ങൾ വേണം അതിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട്, കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ. എവറിത്തിങ് ഈസ് ഓൺ യു. നമ്മൾ പറഞ്ഞറിയോ, അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ പ്രാർത്ഥിക്കട്ടെ. നോ, എന്ത് റെസ്പോൺസിബിലിറ്റി വന്നാലും കുടുംബത്തിന്റെ, ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹസ്ബൻഡ്, ബിക്കോസ് യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ. തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതോറിറ്റി. പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ദൈവം, യെസ്. ഇവിടെ നമ്മൾ കാണുന്ന വിൽഫുൾ റെബല്യൻ, മനഃപൂർവ്വം ചെയ്ത, അറിയാതെ ചെയ്തൊന്നുമല്ല. ഹൗവ ഒരു വഴം കൊണ്ട് തന്നു, ചോദിക്കാതെ കഴിച്ചതൊന്നുമല്ല. വിൽഫുൾ റെബല്യൻ. അവിടെ സംഭവിച്ച ഒറ്റയടിക്കും നിങ്ങൾ ചിന്തിച്ചോണം, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കൊച്ച് ഒരു മാർക്ക് പോലും കിട്ടാതെ വന്നാൽ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ഒരാള് ഒരുപക്ഷെ 20-ാമത്തെ റാങ്കിലാകെ പോവാം. പക്ഷെ ഒറ്റയടിക്ക് ആദവിന്റെ ഒരു വീഴ്ച എവിടേക്കാ വീണെന്നറിയാവോ? അവന്റെ ആത്മാവ് ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, അവന്റെ മനസ്സ് പെർവേർട്ടഡായി പോയി, ഹൃദയം കഠിനമായി പോയി. അവന്റെ ശരീരം വീക്കായി പോയി, മുഴുവൻ സിസ്റ്റവും മാറിപ്പോയി. ഇപ്പോൾ അവൻ ധൈര്യമുള്ളവൻ, ഭയപ്പെടുന്നവനായിട്ട് മാറി. സകലത്തെയും അധികാരത്തോടെ ഭരിച്ചിരുന്നവൻ ഇപ്പോൾ സൃഷ്ടിയുടെ മുമ്പിൽ നിന്ന് ഓടുകയാണ്. അന്ന് മുതലാണ് സിംഹത്തെ പേടി തുടങ്ങിയത്, പട്ടിയേയും പേടി തുടങ്ങിയത്. ഒറ്റ വീഴ്ച ആദം വീണു. ഈ വീഴ്ചയുള്ള മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ ക്രൂശ്. അതാ നാം തിരിച്ചറിയേണ്ടത്. പിന്നെ മനുഷ്യനൊന്നും പ്രശംസിക്കാനായിട്ടില്ല. കാരണം എന്താ? അവന്റെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ പറഞ്ഞതറിയോ, വയനാട്ടിൽ 200 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, ഹൈറേഞ്ചിൽ ഏലത്തോട്ടം ഉണ്ടായിരുന്നു, ബിഷപ്പുമാരുണ്ടായിരുന്നു, പുരാതന കുടുംബമായിരുന്നു. ഇപ്പോഴെന്നാ ഉണ്ട്? ഒന്നുമില്ല. ഇതേ കണ്ടീഷനായി പോയി. ഇതാ മനുഷ്യന്റെ കണ്ടീഷൻ. അതിനെ കുറിച്ച് വചനം പറഞ്ഞ റച്ചഡ്, നിർഭാഗ്യനായ മനുഷ്യൻ, അരിഷ്ടനായ മനുഷ്യൻ. ഒന്നിലും പ്രശംസിപ്പാനില്ല. കാരണം പ്രശംസയെല്ലാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതാണെന്നാണ്, വസ്ത്രമില്ല. യെശയ്യാ 66, നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാ എന്ന് പറഞ്ഞാൽ എന്തേലും നന്മ പ്രവർത്തിയൊക്കെ ഇടയ്ക്ക് ചെയ്യും. പക്ഷെ കർത്താവ് പറയാ, അതുപോലും കറപുരണ്ട തുണി പോലെയാ, ഒരു പ്രയോജനമില്ല. വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നത്. അത് നാം തിരിച്ചറിയണം. അവിടുന്ന് ആരായിരുന്നു? അവിടുന്ന് ദൈവമായിരുന്നു, ദൈവത്തോട് തുല്യനായിരുന്നു. എന്നാൽ അവിടുന്ന് തന്റെ മഹിമ, തന്റെ തേജസ് മാറ്റിവെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. അതിനും പറയാണ്, ന്യായപ്രമാണത്തിന്റെ കീഴ് അവൻ വന്നു, അവൻ കീഴിൽ വന്നു. എന്തിനാണെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, ഈ മനുഷ്യനെ ആ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ. എന്താണോ ആദവന് നഷ്ടപ്പെട്ടത്, അവൻ നഷ്ടപ്പെട്ട ദൈവത്തോടുള്ള കൂട്ടായ്മ, അവന്റെ പെർവേർട്ടഡായി പോയിട്ടുള്ള മനസ്സ്, അതുമാത്രമല്ല അവന്റെ വീണുപോയ ശരീരം, ഇത് മുഴുവൻ പുതുക്കി ഇവനെ ദൈവത്തിന്റെ മുൻപാകെ അവന്റെ പഴയ സ്റ്റേറ്റസിലേക്ക് ഒന്ന് കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പ്ലാനാ. കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നേ. 33.5 വർഷം അവൻ ജീവിച്ചു. അവന്റെ ജീവിതത്തിൽ ഒറ്റ വാക്കിൽ പറയാം, എന്തെന്നറിയാമോ? നീതിമാനായി അവൻ ജീവിച്ചു. ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ ജീവിച്ച എല്ലാ മനുഷ്യരും പാപം ചെയ്തു. പാപം ചെയ്യാതെ ജീവിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു, അവന്റെ നീതി പ്രവൃത്തി. കുരിശുമരണം അവന്റെ നീതിയുടെ ക്രൗണിങ് ആക്ട് ആണ്. കുരിശുവർണ്ണമാണ് അവന്റെ ഒബീഡിയൻസിന്റെ. അവന് ഓരോ സ്റ്റെപ്പിലും പിതാവിനെ ഒബേ ചെയ്തു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓരോ സ്റ്റെപ്പിലും പിതാവിനെ ഒബേ ചെയ്ത് ആ ഒബീഡിയൻസിന്റെ പരമകാഷ്ട, ഒബീഡിയൻസിന്റെ ഏറ്റവും ടോപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം. അതേ സെൻട്രൽ പോയിന്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുക, പഴയ ഭക്തന്മാർക്ക് എത്രമാത്രം വെളിപ്പാട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം എന്ന് പരിചയമുള്ള വാക്യവ. ഐസയ്യാ 53 എടുക്കാം ആർക്കെങ്കിലും. അതിന്റെ 5 വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വീണ്ടും അടുത്ത വാക്യം, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മുഖസ്വരങ്ങളെ ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുക. എന്തിനു നേരെ? എല്ലാ അഭക്തിക്ക് നേരെ, എല്ലാ അനീതിക്ക് നേരെ, എല്ലാ അൺഗോഡ്ലിനെസ്സിന് നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുക. എന്നാൽ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? തന്റെ പുത്രന്റെ മേലേക്ക് ഈ പാപം മുഴുവൻ ചുമത്തി, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതാ ഒന്നാമത്തെ കാര്യം, ഈ പാപം കാരണം, ബിക്കോസ് ഓഫ് ദ സിൻ, ഫോർ ഫ്യൂ അവേഴ്സ് ഹി ലോസ്റ്റ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? കാരണം എന്താ? നമ്മുടെ പാപം, ലോകത്തിലുള്ള 4000 വർഷം ജീവിച്ചിരുന്ന, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാവരുടെ പാപം യേശുവിന്റെ മേൽ ചുമത്തി, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിറഞ്ഞു വന്നു. അതാ കുരിശ് വർണ്ണം. Don't take it as a silly thing. കുരിശ് കാണിക്കുന്നത് ദൈവത്തിന്റെ കോപമാണ്. സകലരുടെയും പാപം അവന്റെ മേലേക്ക് ചുമത്തിയിട്ട് ദൈവത്തിന്റെ കോപം യേശുവിന്റെ മേൽ വന്നു. പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. മടിയിലിരുന്നവൻ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? നരകശിക്ഷയിലായി. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ ഇപ്പോൾ നരകത്തിന്റെ ശിക്ഷ വഹിക്കുക. കാരണമെന്താ? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വന്നു. ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ 10-ാം വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. കണ്ടോ, ശ്രദ്ധിച്ച അതിന്റെ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ, ദ ലോർഡ് വാസ് പ്ലീസ്ഡ് ടു ക്രഷ് ഹിം, പുട്ടിങ് ഹിം ടു ഗ്രീഫ് എന്ന് എഴുതിയിരിക്കുകയാണ്. അവനെ തകർത്ത് കളയുവാൻ. സൗരങ്ങളെ, ആത്മാവ് മാത്രമല്ല, അവന്റെ ശരീരം തകർക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവന്റെ കയ്യിൽ ആണിയടിച്ചപ്പം അവനൊന്നും മിണ്ടാതിരുന്നെന്ന്? ഡു യു തിങ്ക് ദാറ്റ്? ലോകത്തിലെ ഏറ്റവും നീചമായ മരണമാണ് കുരിശ് മരണം. അവന്റെ കയ്യിൽ ആണിയടിച്ചപ്പോൾ അവൻ നിലവിളിച്ച് കാറിക്കാണും. അവന്റെ പുറം അടിയുണ്ടപ്പോൾ അവൻ മിണ്ടാതിരുന്നില്ല, അവൻ അലറിക്കാണും. അവന്റെ ശബ്ദം പോകുവോളം നിലവിളിച്ച് കാറി. അവന്റെ ശബ്ദം പോകുവോളം കുരിശിൽ അവൻ അലറിക്കൊണ്ടിരുന്നു. നാം കേൾക്കുന്നുണ്ടോ ശബ്ദം? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ടു ക്രഷിംഗ് അവന്റെ ആത്മാവിൽ അവൻ സഫർ ചെയ്യാണ്. കാരണം എന്താ? ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവന്റെ ശരീരം പിച്ച് ചീന്തപ്പെടുമ്പോൾ അവൻ ആലറി വിളിക്കുക. അവിടെ കൊണ്ട് തീർന്നില്ല. അതിന്റെ 11-ാം വാക്യം, അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് വളരെ നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടെ ഇതാണ്, ആസ് എ റിസൾട്ട് ഓഫ് ദ ആങ്കിഷ് ഓഫ് ഹിസ് സോൾ ഹി വിൽ സീ ഇറ്റ് ആൻഡ് ബി സാറ്റിസ്ഫൈഡ്. ആങ്കിഷ് ഓഫ് ഹിസ് സോൾ, ഇവിടെ എഴുതിയാണ് ട്രവെയിൽ ഓഫ് ഹിസ് സോൾ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് എന്റെ പ്രാണൻ അതിശക്തമായ വിധത്തിൽ ഭാരപ്പെടുന്നു. കർത്താവ് പറയാ ഗെത്സെമനെ വെച്ച്, നിങ്ങൾ എന്നോട് കൂടെ വന്ന് അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. മാനസിക വിഷമം അനുഭവിച്ച ആൾക്കാർ ഇവിടെ കാണും അല്ലെ? ഉണ്ടാവും. അതിലേറ്റവും വലിയൊരു മാനസിക വിഷമം എന്താണെന്നറിയാമോ? ചെയ്യാത്ത തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ഉള്ള വിഷമോ അനുഭവിച്ചിട്ടുണ്ടോ? ഉള്ളവർക്കറിയാം എന്റെ വിഷമം എന്താണ്. അവന്റെ മേൽ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തിന്റെ ഭാരം ചുമത്തപ്പെട്ടപ്പോൾ എഴുതിയിരിക്കുകയാണ് ആങ്കിഷ് ഓഫ് ഹിസ് സോൾ. നിങ്ങൾ ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒത്തിരി സെന്റിമെന്റൽ ആകും ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യം. സെന്റിമെന്റൽ ആകാൻ വേണ്ടിയല്ല ഇനി പറയുന്നേ. നിങ്ങൾ തിരിച്ചറിയണം, 3 മേഖലയിലും ഒരു മനുഷ്യൻ 3 ഭാഗമുള്ളത്, ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ, സ്പിരിറ്റ്. ഇതാ ഒരു മനുഷ്യൻ. ഈ 3 മേഖലയിലും അവൻ തകർക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു വന്നെ. ഒന്ന്, പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആത്മാവിൽ അവൻ എന്ത് ചെയ്തു? പിതാവുമായിട്ടുള്ള ബന്ധം പോയി. അതവൻ നിലവിളിച്ചത് സഹിക്കാൻ പറ്റിയില്ല. എന്നാലോചിക്കുക, നിങ്ങൾക്ക് നല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ചെറുപ്പം മുതലേ ജനിച്ചു വളർന്ന ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ടുമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ബ്രേക്ക് ആകുകയാണെങ്കിൽ എന്തായിരിക്കും ബുദ്ധിമുട്ട്? അത്രമാത്രം വലിയ ഫ്രണ്ട് ആണെങ്കിൽ there is a chance that you will be admitted in a psychology, in a psychiatric hospital. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി എന്നെ എടുക്കുന്നത് പറഞ്ഞു, ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്ന ഫ്രണ്ടാ, പക്ഷെ ഒരു ദിവസം ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം പോയി, അതിന്റെ ഭാരം വിഷമം കാണണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാല നിത്യത മുതൽ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ, അവനോട് കൂടെ ഇരുന്നവൻ, എല്ലാ തീരുമാനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ നിന്നവൻ, സൃഷ്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവൻ, എല്ലാം ഒരുപോലെ അങ്ങനെ നടന്ന ആ വ്യക്തി ഇപ്പോൾ ആ പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടവനായിട്ട്. അതാ ആങ്കിഷ് ഓഫ് ദ സോൾ. അതോർക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ ഭാരം വരിക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്നവൻ പറയുമ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ് സില്ലി. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ വീണെന്ന് എഴുതി വച്ചിരിക്കുന്നേ. അതിനേക്കാൾ കൂടുതൽ വലിയ സംഭവം ഉണ്ടാകാനില്ല. ഒരു മനുഷ്യൻ വിഷമിക്കുന്നതിന്റെ ഭാരപ്പെടുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമാണ് എന്താണ്? വിയർപ്പ് തുള്ളികൾ രക്തം പോലെ വീഴുന്നത്. That is what is happened in Gethsemane. In Gethsemane. You know why? കാരണം മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ട് പോലും അവന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും അവനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. സൗരങ്ങളെ, നമ്മൾ ദൈവത്തിന് അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ബ്ലെസ്സിങ്സ് അനുഗ്രഹം അല്ല സൗരങ്ങളെ. See, ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ you have only one chance. You need to stand before the creator. മരണം വരെയുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ ഏത് ബ്ലെസ്സിങ്സും മരണം വരെയുള്ളൂ. മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സൃഷ്ടാവിന്റെ മുൻപിൽ നിൽക്കണം. You need to stand before the creator. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ബാക്കി എന്തൊക്കെ അനുഗ്രഹം കിട്ടിയാലും എത്രമാത്രം നന്മകൾ കിട്ടിയാലും ഒരുപക്ഷെ ദൈവത്തിൽ നിന്നായിരിക്കാൻ കിട്ടുന്നേ, അതെല്ലാം കിട്ടിയാലും പ്രാണൻ പോകുന്ന ആ ശ്വാസം, മൂക്കിലെ ശ്വാസം, അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സൃഷ്ടാവിന്റെ മുൻപിൽ നിൽക്കുക എന്നുള്ളതാ. എന്തൊക്കെ നേടി മരണം കണ്ടതെല്ലാം അവസാനിക്കും. ഈ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കാം, മരണം വേണ്ട, അതിന് മുൻപ് തന്നെ പോക്കാന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാജ്പേയിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ്. അനേകം നാളുകളായിട്ട് പുള്ളിക്കാരന് ബോധം ഒന്നും ഇല്ലാതെ കിടക്കുക, പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹം വാജ്പേയിക്ക് എന്ത് കൊടുക്കണം? ഭാരതരത്ന കൊടുക്കണം. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എന്താണെന്നറിയാമോ, ഈ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേപ്പിച്ചിരുത്തി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഒന്ന് കണ്ണധികം കാണാതിരിക്കാനെന്ന്, കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് ഭാരതരത്നം കൊടുക്കുക. ഭാരതരത്നം എന്താണെന്നോ ഭാരതം എന്താണെന്നോ പോലും പുള്ളിക്കാരൻ അറിയാമെന്നല്ല. സഹോദരങ്ങളെ തിരിച്ചറിയണം, ഇവിടെ നേടുന്ന എല്ലാ കാര്യങ്ങളും മരണം കൊണ്ട് അവസാനിക്കും. അൾഷെയ്മേഴ്സ് വന്നാൽ അതിനു മുൻപ് തന്നെ അവസാനിക്കും. മരണത്തിന് ശേഷം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വി ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദ ക്രിയേറ്റർ. അവിടെ നിൽക്കാൻ ഒരൊറ്റ കാര്യം, ഒരു മനുഷ്യന് പോലും കഴിയത്തില്ല, അവന്റെ നീതി പ്രവർത്തികൾ കൊണ്ട് കഴിയത്തില്ല, അവന്റെ പുണ്യപ്രവർത്തികൾ കൊണ്ട് കഴിയത്തില്ല, അവൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ, പൗലോസ് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ, ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാതെ തിന്മയാണ് ചെയ്തു തോന്നുന്നത്. വാട്ട് ഐ ഡിസയർ ഐ കനോട്ട് ഡു, വാട്ട് എ റിച്ച്ഡ് മാൻ ആം ഐ. ഇതാ എല്ലാ മനുഷ്യന്റെയും കണ്ടീഷൻ. നന്മ ചെയ്യും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ നന്മ പോലും ഒരു വാലിഡ് അല്ല സഹോദരങ്ങളെ. ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് മാൻ. ഒരാൾക്ക് പോലും പ്രശംസിപ്പാനായിട്ടില്ല, ഒന്നും നേടിയെന്ന് പറയാനായിട്ടില്ല. മരണത്തിന്റെ താഴ്വരയിൽ അത് മുഴുവൻ തീരും. എത്രയോ മഹാന്മാരുണ്ടായിരുന്നു, സോക്രട്ടീസ് പറഞ്ഞ വല്ലപ്പോഴും ഓർക്കുമായിരിക്കാം, ഏറ്റവും വലിയ ഫിലോസഫർ, അറിവുള്ളവർ, നെപ്പോളിയൻ രാജ്യങ്ങൾ പിടിച്ചടക്കിയവൻ, അലക്സാണ്ടർ രാജ്യങ്ങൾ പിടിച്ചടക്കിയവർ, വല്ല കാലത്ത് പുസ്തകത്തിന്റെ അകത്ത് വല്ല വായിച്ചാ പോലും ആയി, വായിച്ചാ പോലും ഒരു ബാഡ് ഇമേജ് ഉള്ളേ. എന്തൊക്കെ നേടിയാലും എല്ലാം അവസാനിക്കും. പൗലൂസ് പറഞ്ഞു, എനിക്ക് പ്രശംസിക്കാനുണ്ട്, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശൻ ജനിച്ച പരീശൻ, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, പക്ഷേ അവനൊത്തിരി പാരമ്പര്യം പറയാനുണ്ട്. ദൈവികമായ പാരമ്പര്യം അവരെന്ന് പറയുന്നേ, ദൈവികമായ പാരമ്പര്യങ്ങൾ അവൻ പറയുന്നേ. പരീശൻ വളരെ ജലസ് ആയിട്ടുള്ള ആൾക്കാർ, ജലസ്, അതാണ് പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാരിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജലസ് ആയിട്ട് ദൈവത്തിനായിട്ട് നിൽക്കുന്ന ആളെന്ന് അതിന്റെ അർത്ഥം. പക്ഷേ അവന്റെ കാര്യം മനസ്സിലായി, യേശു കർത്താവിന്റെ കുരിശിന്റെ മുൻപിൽ വന്നപ്പോൾ അവന് മനസ്സിലായി എല്ലാ പ്രശംസയും ഇവിടെ അവസാനിക്കുക, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പ്രശംസിപ്പാനുള്ളൂ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വന്നു, അവൻ അകൃത്യാഗമായി, ആംഗിഷ് ഓഫ് സോൾ, ഒരു അകൃത്യാഗമായി എന്റെ കർത്താവ് തീർന്നപ്പോൾ ഞാൻ ആ കുരിശിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, കർത്താവേ ഞാൻ നഗ്നനാ, ഞാൻ കുരുടനാ, ഞാൻ നിർഭാഗ്യനാ, ഞാൻ അരിഷ്ടനാ, ഞാൻ ദരിദ്രനാ, ഒന്നും അവകാശപ്പെടാനില്ല, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എന്റെ മുഴു ജീവിതവും നിനക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ മുൻപാകെ മുട്ടുകുത്തുന്നവനെ ദൈവം ഡിക്ലെയർ ചെയ്യുന്നൊരു പേരുണ്ട്. എന്തെന്നറിയാമോ? പാപങ്ങൾ ക്ഷമിച്ചു, അത് മാത്രമല്ല അവൻ നീതിമാനാണ്. അങ്ങനെയുള്ള ഒരുവിന് മാത്രമേ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാൻ പറ്റുള്ളൂ. ദൈവം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്താ സർട്ടിഫിക്കറ്റ്? ഇവൻ നീതിമാൻ, ഹീസ് എ റൈറ്റിയസ് മാൻ. എന്റെ നീതിയല്ല, പിന്നെന്ത് നീതിയാ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവത്തിന്റെ നീതി. ഇതാ സുവിശേഷം. ദിസ് ഈസ് ദ ഗോസ്പൽ. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വന്നു. ആരുടെ മേൽ വന്നു? പുത്രന്റെ മേൽ വന്നു. ഒരു വ്യക്തി നിന്നിട്ട് കർത്താവേ എന്റെ പ്രാർത്ഥനയല്ല, എന്റെ ബൈബിൾ വായനയല്ല, എന്റെ നേട്ടങ്ങളല്ല, എന്റെ പ്രസംഗമല്ല, എന്റെ ഒരു കാര്യവുമല്ല കർത്താവേ, എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അങ്ങയുടെ നീതി എന്റെ മേൽ കണക്കിടുന്നത് കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കാനായിട്ട് കഴിയും. മറ്റൊന്നുമില്ല, പ്രശംസ ഒന്നു മാത്രമേ, ക്രിസ്തുയേശുവിൻ ക്രൂശ് തന്നെ. ബാക്കി എല്ലാ പ്രശംസകളും അവസാനിക്കും. നമുക്ക് ഒരു ഗാനം പാടാം, When I Survey the Wondrous Cross. ആ ഗാനം പാടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേയും കൂടെ നിങ്ങൾക്ക് എന്റെ ആഴത്തിൽ മനസ്സിലാവും. പരിശുദ്ധാത്മാവ് നമ്മെ ആ കാര്യത്തിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോൾ വേറൊന്നിനും എന്നെ ഇവിടെ നിർത്താനായിട്ട് കഴിയത്തില്ല. ഒരൊറ്റ കാര്യം മാത്രം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ എന്നെ തന്നെ അവനായിട്ട് കൊടുത്തു, അവനാണ് എന്റെ നീതി, അവനാണ് എന്റെ ഫോർഗിവ്നെസ്, അവനാണ് ദൈവസന്നിധിയിൽ എന്നെ നിർത്തുന്നത്. ഇതൊറ്റ കാര്യം മാത്രം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.